إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم أشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهمان پٹا ستی وشواسی گلے ستی وشواسی نگلے کہنا خطبے لنا مل سمساری چاہے سلکر منگل چیئن بو پدیوائی چیئن ستیرمائی چیئن کرمنگل آنا اللہ نی ایٹو مشتم اللہ کرمنگل آ کرمنگل والرے کورچانگلوم എന്നാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സംസാരിച്ചതിന്റെ ആകത്തുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാചകം, ലികുല്ലി അമലിൻ ശിർറത്തുൻ, ഏതൊരു അമലിനും ഒരു ശിർറത്ത് ഉണ്ടാകും. നല്ല ഉത്സാഹമുള്ള നല്ല താല്പര്യത്തോടുകൂടി ആ അമലുകൾ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകും. അതുപോലെ തന്നെ വലിക്കുല്ലി ശിർറത്തിൻ ഫത്ര, ആ ഒരു ശിർറത്തിന് ശേഷം, ആ ഉത്സാഹമുള്ള ഉന്മേഷമുള്ള ആ ഒരു അവസ്ഥയ്ക്ക് ശേഷം അതിനൊരു അതിന്റെ ഉത്സാഹം കുറഞ്ഞ ഉന്മേഷം കുറഞ്ഞ ഒരു സന്ദർഭവും ഉണ്ടാകും. ഇത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഉണ്ടാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. നമ്മൾക്കും അങ്ങനെ തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ടാകും. നന്നായി ഉന്മേഷത്തോടുകൂടി ആവേശത്തോടും അതുപോലെ തന്നെ സജീവമായി പ്രവർത്തിക്കാൻ പറ്റുന്ന സന്ദർഭം, എന്നാൽ അതിൽ നിന്ന് ഒരൽപ്പം ഉത്സാഹം കുറഞ്ഞിട്ടുള്ള സന്ദർഭവും നമുക്കുണ്ടാകാറുണ്ട്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. റസൂലുള്ള പറഞ്ഞു, ഫമൻ കാനത് ഫത്രതുഹു ഇലാ സുന്നതി, ഈ ഉത്സാഹം കുറഞ്ഞ സമയം, ഒരുത്തന്റെ ഈ ഉത്സാഹം കുറഞ്ഞ അമലുകൾ ചെയ്യാനുള്ള ആ ഒരു ഉന്മേഷക്കുറവുള്ള ആ സമയം സുന്നത്തിലേക്കായി തീർന്നാൽ ഫഖദ് അഫ്ലഹ, അവൻ വിജയിച്ചു. എന്നാൽ വമൻ കാന ഫീല ഗൈരി ദാലിക ഫഖദ് ഹലക, ഈ ഒരു സന്ദർഭത്തിൽ അവൻ ഉന്മേഷവും ഉത്സാഹവും കുറയുന്നു, ഈ സന്ദർഭത്തിൽ അവൻ സുന്നത്തിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയാൽ അവൻ നശിച്ചുപോയി എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ആളുകൾ അധികവും തെറ്റിപ്പോകാനുണ്ടാകുന്ന ഒരു ഒരു സന്ദർഭമാണ് ഈ പറഞ്ഞിട്ടുള്ളൊരു സന്ദർഭം. നല്ല ആവേശമുള്ള സമയം കഴിഞ്ഞ് ഒരൽപ്പം ആവേശം കുറയുന്ന സമയത്ത് മൊത്തം ദീൻ ഒഴിവാക്കി ഹറാമിലേക്ക് ചെന്നുവിട്ട് നിർബന്ധ കാര്യങ്ങൾ ഒഴിവാക്കി അങ്ങനെ ഈ ദീനീ രംഗത്തിൽ നിന്ന് തന്നെ, സുന്നത്തിന്റെ മാർഗത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന ആളുകളുണ്ട്, അവൻ നശിച്ചുപോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിരന്തരം ഈമാൻ പുതുക്കേണ്ടതുണ്ട്. എല്ലാ സമയത്തും ഒരേ ഈമാനോടുകൂടി അവന് ഒരേ രൂപത്തിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞത് അസാധ്യമായ കാര്യമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം നല്ല ഉത്സാഹമുള്ള സമയം അവന് അമൽ ചെയ്യുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഉത്സാഹം കുറഞ്ഞ സമയം ഉണ്ടാകും. എന്നാൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇത്തരം സന്ദർഭങ്ങളെ സമീപിക്കേണ്ടത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന ലിഹാദിയിൽ ഖുലൂബി ഇഖ്ബാലൻ വഇദ്ബാറ, തീർച്ചയായും ഈ ഹൃദയങ്ങൾക്ക് മുന്നോട്ട് വരുന്ന അമലുകൾ ചെയ്യാൻ മുന്നോട്ട് വരുന്ന സന്ദർഭവുമുണ്ട്, അതുപോലെ തന്നെ പിന്നോട്ടടിക്കുന്ന സമയവുമുണ്ട്. ഹൃദയങ്ങളുടെ അവസ്ഥ അങ്ങനെയാണ്. ആ സന്ദർഭത്തിൽ ഫൈദ അഖ്ബലത്, ഹൃദയം അമലുകൾ ചെയ്യാൻ താല്പര്യത്തോടുകൂടി മുന്നോട്ട് വന്നാൽ ഫഹുദൂഹ ബിന്നവാഫിൽ, ആ ഒരു സന്ദർഭത്തെ സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾ സ്വീകരിക്കണം. ധാരാളമായി സുന്നത്ത് കർമ്മങ്ങൾ ചെയ്യണം, സുന്നത്ത് അധികരിപ്പിക്കണം. വൈദ അജ്ബറത്, ആ ഹൃദയമൊന്ന് പിന്നോട്ടടിച്ചാൽ അൽ സമൂഹ അൽ ഫറായിദ്, നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ഈ ഉന്മേഷക്കുറവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഹറാമ് ചെയ്യാനുള്ള ഹറാമ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും എല്ലാവരും എന്ന അർത്ഥത്തിലല്ല. ആ ഉന്മേഷം കുറയുന്ന സന്ദർഭത്തിൽ അവന് നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ അവൻ ചെയ്യുകയും ഹറാമിലേക്ക് എത്താതെ ആ സുന്നത്തിന്റെ മാർഗത്തിൽ അവൻ ഉറച്ചു നിൽക്കുകയും വീണ്ടും ഈമാൻ പുതുക്കി ആ അമലുകൾ ചെയ്യാനുള്ള ആ ആവേശത്തിലേക്കും ഉന്മേഷത്തിലേക്കും വരാൻ വേണ്ടി അവൻ നന്നായി പരിശ്രമിക്കണം. അങ്ങനെയാണ് സത്യവിശ്വാസികൾ ചെയ്യുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, ഏതൊരു അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവേശിച്ച ആളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫത്രത്തിന്റെ സമയം, ഉന്മേഷക്കുറവിന്റെ സമയം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ അവൻ ഹറാമിയിലേക്ക് എത്തിപ്പെടാതെ അവൻ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ അതിൽ ഉപേക്ഷ വരുത്താതെ അവൻ കൂടുതൽ അവന്റെ ഈമാൻ വീണ്ടും ആ ഉത്സാഹത്തിന്റെയും ഉന്മേഷത്തിന്റെയും സജീവതയുടെയും ആ ഒരു സന്ദർഭ ആ ഒരു അവസ്ഥയിലേക്ക് അവൻ കൊണ്ടുവരാൻ അമലുകൾ അത് ആ രൂപത്തിൽ ഈമാനികമായി അവന്റെ ഈമാൻ വർദ്ധിപ്പിക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മൾക്കും ഉണ്ടാവും ഇങ്ങനത്തെ അവസ്ഥ, എല്ലാവർക്കും ഉണ്ടാവും ഈ അവസ്ഥ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസ്ഥയിൽ ആ ഉത്സാഹ കുറവുള്ള ഉന്മേഷക്കുറവുള്ള അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് പോയി പിന്നെ അവൻ വാജിബാത്തുകൾ നിർബന്ധമായ കാര്യങ്ങൾ ഒഴിവാക്കുന്നു, പിന്നീട് അവൻ ഹറാമുകളിലേക്ക് പ്രവേശിക്കുന്നു, അങ്ങനെ അവൻ സുന്നത്തിന്റെ മാർഗത്തിൽ നിന്ന് പഴച്ചു പോകുന്ന അവസ്ഥ ഒരിക്കലും നമ്മൾക്കുണ്ടാകാൻ പാടില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജീവിതം ഇവിടെയല്ലോ. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്, ലക്ഷ്യം വെക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നാളത്തെ പരലോക ജീവിതം നന്നാകാൻ വേണ്ടിയിട്ടാണ്. ആ പരലോക ജീവിതത്തിലാണ് യഥാർത്ഥ ജീവിതം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അവന് പ്രവർത്തിക്കാനുള്ള, കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു ഭവനമാണ്, ഒരു കേന്ദ്രമാണ്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ള പറഞ്ഞ വാചകം, അദ്ദുനിയ ദാറു അമലിൻ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ അമലുകൾ ചെയ്യാനുള്ള കേന്ദ്രമാണ്, അമലുകൾ ചെയ്യേണ്ടത് ഈ ലോകത്താണല്ലോ. വൽ ആഖിറത്തു ദാറു ജസാഇൻ, പരലോകം എന്ന് പറഞ്ഞാൽ പിന്നീട് കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം അവിടെയില്ല, അത് പ്രതിഫലത്തിന്റെ കേന്ദ്രമാണ്. ഫമല്ലം യഅമൽ ഹുന, ഈ ദുനിയാവിൽ ആര് പ്രവർത്തിക്കുന്നില്ലയോ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നില്ലയോ, നദിമ ഹുനാക, ആ പരലോകത്ത് അവൻ സങ്കടപ്പെടേണ്ടി വരും, ഖേദിക്കേണ്ടി വരും എന്നാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. വളരെ ഗൌരവത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾക്കിവിടെ എന്തെങ്കിലും ചെയ്ത് ജീവിച്ചു തീർക്കാനുള്ളതല്ല ഈ ദുനിയാവ്, മറിച്ച് അല്ലാഹു തആല നമ്മൾ എത്രയാണ് നമ്മുടെ അജൽ നിശ്ചയിച്ചിട്ടുള്ളത്, എന്നാണോ നമ്മുടെ മരണം നിശ്ചയിച്ചിട്ടുള്ളത്, അതുവരെ കഴിവിന്റെ പരമാവധി അമലുകൾ ചെയ്ത് നാളെ പരലോകത്തേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടവനാണ് സത്യവിശ്വാസി. സുഫിയാന തൗരി റഹിമഹുള്ള പറഞ്ഞു, ആരെങ്കിലും തന്റെ ജീവിതം കൊണ്ട് ആയുസ് കൊണ്ട് കളിച്ചാൽ, ആയുസ് തോന്നിയതുപോലെയാണ് അവൻ ചെലവഴിക്കുന്നത്, ഹറാമ് ഹലാലുകൾ അവൻ പരിഗണിക്കുന്നില്ല, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവന് താല്പര്യമില്ല, അതിനെക്കുറിച്ച് അവന് ചിന്തയില്ല, അവന് തോന്നിയതുപോലെ തോന്നുമ്പോ ചെയ്യുന്നു, അവൻ ഉദ്ദേശിക്കുന്നത്, അവന്റെ മനസ്സ് താല്പര്യപ്പെടുന്ന, അവന്റെ ഹവ എന്താണോ ആവശ്യപ്പെടുന്നത് അവനത് ചെയ്തു കൂട്ടുന്നു, ഹറാമാണോ ഹലാലോ എന്ന് അവൻ പരിഗണിക്കുന്നില്ല. അങ്ങനെ തന്റെ ആയുസ്സിനെ ഒരുത്തൻ, ആ ആയുസ് കൊണ്ടൊരുത്തൻ കളിച്ചാൽ അവൻ ഈ ദുനിയാവ് എന്ന് പറയുന്ന, അവൻ കൃഷിയിറക്കേണ്ട, അവൻ കൃഷി ചെയ്യേണ്ട, വിത്തുപാകേണ്ട ഈ ദുനിയാവിനെയാണ് അവൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്യേണ്ട സ്ഥലമാണ്. വമൻ ദയ്യ അയ്യാമ ഹർസിഹി, ഈ കൃഷി ചെയ്യേണ്ട സന്ദർഭത്തിൽ നിന്ന്, സന്ദർഭത്തിൽ ഈ ദിവസങ്ങളിൽ ഈ ദുനിയാവിൽ അവൻ അതിൽ വീഴ്ച വരുത്തിയാൽ, നദിമ അയ്യാമ ഹസാദിഹി, അവന് നാളെ പരലോകം എന്ന് പറയുന്ന അവൻ ചെയ്തു കൂട്ടി അവന്റെ കൃഷിയുടെ വിളവെടുപ്പ് നാളെ പരലോകത്താണ്, അവിടെ അവൻ ഖേദിക്കേണ്ടി വരും എന്നാണ് സുഫിയാൻ സൗരി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, നമുക്ക് എങ്ങനെങ്കിലും അടിച്ചുപൊളിച്ച് ആഘോഷിച്ച് ആഡംബരത്തോടുകൂടി ജീവിച്ചു തീർക്കേണ്ടതല്ല നമ്മുടെ ദുനിയാവ്, മറിച്ച് ഇവിടെ നമ്മൾ പരമാവധി ചെയ്യുക. കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞില്ലേ, നമ്മളുടെ ജീവിതത്തിൽ സ്ഥിരമായി പതിവായി ചെയ്യുന്ന അമലുകൾ നമ്മൾക്കുണ്ടാകണം. അതുപോലെ തന്നെ നമ്മൾക്ക് കൂടുതലായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടി, എന്തൊക്കെ ഖൈറാത്തുകൾ, നന്മകൾ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ടോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ടോ, അതൊക്കെ മനസ്സിലാക്കി നമ്മൾ പരമാവധി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. നന്മയാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അത് നമ്മൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ, അതെത്ര ചെറിയ കർമ്മമാണെങ്കിലും വളരെ നിസ്സാരമായി കാണുന്ന കർമ്മങ്ങളാണെങ്കിലും നാളെ നമുക്കതിന് പ്രതിഫലമുണ്ട് എന്നാണല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള നമുക്ക് സുപരിചിതമായിട്ടുള്ള ആയത്താണല്ലോ. സമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ആരെങ്കിലും ഒരു ദർറത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, ഒരു തുലാസിലിട്ട് തൂക്കാൻ പറ്റാത്ത ഒരു അളവാണത്, അത്രയും ചെറിയ ഒരു നന്മയാണെങ്കിൽ കൂടി നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് അതിന്റെ പ്രതിഫലം നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നാണ്. അപ്പോ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഏതു ചെറിയ നന്മകളാകട്ടെ വലിയ നന്മകളാകട്ടെ നമ്മൾക്ക് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യണം, ഒന്നിനെയും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. ഇസ്ലാം പഠിപ്പിച്ച ഒരു നന്മയെയും നമ്മൾ ചെറുതായി കാണരുത്. നമ്മൾക്ക് വളരെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, നമ്മൾക്ക് വളരെ സൗകര്യത്തോടുകൂടി ചെയ്യാൻ പറ്റുന്ന എത്രയെത്ര അമലുകളാണ് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിലൂടെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെയും പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ വളരെ നിസ്സാരമായി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അമലുകൾക്ക് അള്ളാഹു അമ്പിച്ച പ്രതിഫലമാണ് രേഖപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് അമലുകളുണ്ട്, ഒരുപാട് അമലുകളുണ്ട് വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ചെയ്യാൻ. നമ്മളൊന്ന് മനസ്സ് വച്ചാൽ വളരെ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് വലിയ അധ്വാനമില്ലാതെ നമ്മുടെ നീയത്ത് ശരിയാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ വമ്പിച്ച പ്രതിഫലം അള്ളാഹു നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള എത്ര എത്ര കർമ്മങ്ങളാണ് സഹോദരങ്ങളെ, ഇതൊക്കെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്. അടിമകൾ സ്വർഗത്തിലേക്ക് എത്താൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരുപാട് ഒരുപാട് ഓഫറുകൾ നമ്മളത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. അത്തരം കർമ്മങ്ങൾ നമ്മൾ പഠിക്കണം, എന്നിട്ട് നമ്മൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. ഒന്നിനെയും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ സുപരിചിതമായ ഹദീസ്, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ, നന്മകളിൽ നിന്ന് ഒന്നിനെയും നീ നിസ്സാരമായി കാണാൻ പാടില്ല, നന്മകളിൽ നിന്ന് ഒന്നിനെയും നീ ചെറുതായി കാണാൻ പാടില്ല. വലവ് അൻതൽക അഖാക ബിവജ്ഹിൻ തലീഖ്, നിന്റെ സഹോദരനെ മുഖപ്രസന്നതയോടുകൂടി പുഞ്ചിരിയോടുകൂടി പുഞ്ചിരിച്ച മുഖത്തോടുകൂടി തന്റെ സഹോദരനെ കാണുന്നത് പോലും അത് സദഖയായിട്ടാണ് റസൂലുള്ള പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ ചിരിക്കുന്നത് പോലും മറ്റുള്ളവരോട് പുഞ്ചിരിക്കുന്നത് പോലും കൃത്യമായ ഉദ്ദേശത്തോടുകൂടിയാണ്, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കേണ്ട കാര്യമാണ്. കാരണം പുഞ്ചിരി സദഖയാണ്. നമ്മൾ നമ്മുടെ നീയത്ത് ശരിയാക്കിക്കൊണ്ട് ആ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരുത്തരോട് ചിരിച്ചാൽ അത് നമുക്ക് പ്രതിഫലമുണ്ട്. ചെറുതായി കാണുന്ന, വളരെ നിസ്സാരമായി കാണുന്ന, ഒന്ന് ചിരിച്ചാൽ എന്ത് സംഭവിക്കാനാ? പക്ഷെ സഹോദരങ്ങളെ, അതിനെ അത്തരത്തിലുള്ള കർമ്മങ്ങൾ പോലും നമ്മൾ ചെറുതായി കാണരുത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. തിന്മകളും അങ്ങനെ തന്നെയാണ്, ഒരു തിന്മയെയും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇതിൽ, ഏത് നന്മ കൊണ്ടാണ് അള്ളാഹു നമ്മളെ തൃപ്തിപ്പെട്ട് നമ്മൾക്ക് മഗ്ഫിറത്ത് നൽകി നമ്മളെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റൂല. നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന ഒരു കർമ്മങ്ങൾ, ഒരു കർമ്മത്തെ കൊണ്ടായിരിക്കും ആ കർമ്മം ചെയ്ത വ്യക്തി ഒരു പക്ഷേ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അതേപോലെ തന്നെ തിരിച്ചു മനസ്സിലാക്കണം, വളരെ നിസ്സാരമായി നമ്മൾക്ക് പലർക്കും അത് തെറ്റാണെന്ന് പോലും അറിയില്ല, പക്ഷെ ഇസ്ലാം അത് തെറ്റായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള തിന്മകൾ ചെയ്തതിന്റെ പേരിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവൻ നരകത്തിലേക്കും പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു നന്മയെയും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. ഏത് നന്മ കൊണ്ടാണ് അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടുക, അത് മുഖേന അള്ളാഹു നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതേപോലെ തന്നെ തിന്മയുടെ കാര്യവും നമ്മൾ വല്ലാതെ സൂക്ഷിക്കണം. ഏതൊരു തിന്മ കൊണ്ടാണ് നമ്മളെ അള്ളാഹു വെറുക്കുകയും നരകത്തിലേക്ക് എറിയുകയും ചെയ്യുക എന്നും പറയാൻ പറ്റില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, വ്യഭിചാരിണിയായ സ്ത്രീ. ആരാണ് വ്യഭിചാരിണിയായ സ്ത്രീ? എത്ര എത്ര ശക്തമായ താക്കീതുകളും ശിക്ഷകളുമാണ് ഒരു വ്യഭിചാരിണിയായിട്ടുള്ള, വ്യഭിചരിക്കുന്ന ഒരു പുരുഷനും സ്ത്രീക്കും വ്യഭിചാരമെന്ന് പറയുന്ന തിന്മക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. ദുനിയാവിൽ അവർക്ക് ശക്തമായ ശിക്ഷയുണ്ട്, ഒരു ഇസ്ലാമിക ഭരണകൂടം അവരെ അടിക്കുന്ന ശിക്ഷയുണ്ട്, അവരെ എറിഞ്ഞുകൊല്ലുന്ന ശിക്ഷയുണ്ട്, അതുപോലെ തന്നെ അവർക്ക് ഖബറിൽ ശിക്ഷയുണ്ട്, പരലോകത്ത് വമ്പിച്ച ശിക്ഷയുണ്ട്. ഇങ്ങനെ ഒരുപാട് ഒരുപാട് ശിക്ഷകൾ പറയപ്പെട്ടിട്ടുള്ള കബായിറുകളിൽപ്പെട്ട, വൻപാപങ്ങളിൽപ്പെട്ട വ്യഭിചാരം, ആ വ്യഭിചാരം സ്ഥിരമായി ചെയ്യുന്ന ഒരു പെണ്ണിന് അള്ളാഹു പുറത്തു കൊടുത്തത് എങ്ങനെയാണ്? നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആ ചരിത്രം, ദാഹിക്കുന്ന ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിലാണ് ആ പെണ്ണിന് അള്ളാഹു തആല പുറത്തു കൊടുത്തത് എന്നാണ്. ദാഹിക്കുന്ന നായക്ക് വെള്ളം കൊടുത്തു, എത്ര നിസ്സാരമായി കാണുന്ന ഒരു നന്മയാണത്. പക്ഷേ അതുകൊണ്ട് ആ വ്യഭിചാരിണിയായിട്ടുള്ള പെണ്ണിനെ അള്ളാഹു തൃപ്തിപ്പെടുകയും ആ നന്മ ചെയ്തതിന്റെ പേരിൽ അവരെ സ്വർഗത്തിൽ അവർക്ക് അള്ളാഹു പുറത്തു കൊടുത്തു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതേപോലെ തന്നെ റസൂലുള്ള പറഞ്ഞത് നോക്കും. റസൂലുള്ള പറഞ്ഞു, ലഖദ് റഅയ്തു റജുലൻ യതഖല്ലബു ബിൽ ജന്ന. റസൂലിന്റെ വഹി, റസൂലിന്റെ മുഇജസന്നോളം അല്ലാഹു റസൂലിന് സ്വർഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. റസൂലുള്ള പറയുന്ന സ്വർഗത്തിൽ ഞാൻ ഒരു മനുഷ്യനെ കണ്ടു, അയാൾ സ്വർഗത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എന്താണ് ആ അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കാനുണ്ടായ കാരണം? ഫീ ശജറത്തിൻ ഖതഅഹ മിൻ ദഹരി തരീഖി കാനത് തുദിൻ നാസ. ജനങ്ങൾക്ക് ഉപദ്രവകാരിയായ, ജനങ്ങൾക്ക് ശല്യമുണ്ടായിരുന്ന ഒരു മരം, ആ ജനങ്ങൾക്ക് ആ മരം കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ആ മരം അദ്ദേഹം അവരുടെ ആ വഴിയിൽ നിന്ന് നീക്കം ചെയ്തു എന്നാണ്. ആളുകൾക്ക് ആ മരം കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, ആ മരത്തെ നീക്കം ചെയ്തതിന്റെ പേരിൽ, ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ആ മരം നീക്കം ചെയ്തതിന്റെ പേരിലാണ് അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിച്ചത് എന്നാണ്. സഹോദരങ്ങളെ, മറ്റൊരു ഹദീസിൽ, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ തന്നെ കാണാം, വഴിയിൽ നിന്നൊരു മുള്ളെടുത്തൊഴിവാക്കിയതിന്റെ പേരിൽ അള്ളാഹു അവന് പുറത്തുകൊടുത്തു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. എത്ര ചെറിയ കാര്യമാണ് വഴിയിൽ നിന്ന് മുള്ളെടുത്തൊഴിവാക്കുക, വഴിയിൽ നിന്ന് ഉപദ്രവമെടുത്തൊഴിവാക്കുക. അതിന്റെ പേരിൽ സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകളെ കുറിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞതിന്റെ ചുരുക്കം, ഏതൊരു ചെറിയ കർമ്മമാണെങ്കിലും നമ്മളതിനെ ചെറുതായി കാണരുത്. നമ്മുടെ നിയ്യത്ത് കൊണ്ട്, നമ്മുടെ ഇഖ്ലാസ് കൊണ്ട്, നമ്മുടെ വലിയ മനസ്സുകൊണ്ട് അത് അല്ലാഹു, ആ മനസ്സറിയുന്ന അല്ലാഹുവാണ് അതിന് പ്രതിഫലം നൽകുന്നത്. എല്ലാവർക്കും ഈ വഴിയിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യുന്ന എല്ലാ ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന അർത്ഥത്തിലല്ല, അവരുടെ മനസ്സറിയുന്ന അല്ലാഹുവാണ് അല്ലാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവർക്കതിന് പ്രതിഫലം കൊടുക്കുന്നു. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞത്. വന്നൗഉൽ വാഹിദു മിനൽ അമൽ, നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു അമൽ, അതിൽ നിന്നൊരു ഭാഗം, ഒരു ഇനം, ഏതെങ്കിലും ഒരു കർമ്മം, ഇസ്ലാം നന്മയാണെന്ന് പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കർമ്മം, ഖദ് യഫ്അലുഹുൽ ഇൻസാനു അലാ വജ്ഹിൻ യുക്മിലു ഫീഹി ഇഖ്ലാസഹു വഉബൂദിയതഹു ലില്ലാ. ആ കർമ്മം അവൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇഖ്ലാസിനെ പൂർത്തിയാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് പൂർണ്ണമായി ഉബൂദിയത്ത്, അള്ളാഹുവിലേക്ക് പൂർണ്ണമാക്കിക്കൊണ്ട്, ഇഖ്ലാസോടുകൂടി ആ ഇഖ്ലാസിനെ കാമിലാക്കിക്കൊണ്ട് ഒരുത്തനൊരു അമൽ ചെയ്തു, ആ അമൽ അല്ലാഹു തൃപ്തിപ്പെട്ടു. ഫയഗ്ഫിറുല്ലാഹു ബിഹി കബായറ, അത് മുഖേന അല്ലാഹു അവന്റെ വൻപാപങ്ങൾ പുറത്തു കൊടുക്കുന്നു. നേരത്തെ ആ വ്യഭിചാരിണിക്ക് അല്ലാഹു പുറത്തു കൊടുത്തതുപോലെ, അവിടെ ആ പെണ്ണിന്റെ മനസ്സറിയുന്ന അല്ലാഹു എത്ര വലിയ മനസ്സാണ് ആ പെണ്ണ് കാണിച്ചിട്ടുള്ളത്. അവരുടെ ഇഖ്ലാസും ആ ഉബൂദിയത്തുല്ലില്ല, അത് പരിഗണിച്ചുകൊണ്ടാണ് ആ കർമ്മം മുഖേന അല്ലാഹു പുറത്തു കൊടുത്തത്. വൻപാപങ്ങൾ, വ്യഭിചാരം എന്ന് പറയുന്ന പാപങ്ങൾ അതിന് പുറത്തു കൊടുത്തു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന ഒരു അമലിനെയും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. ഇതിലൊക്കെ പ്രധാനം എന്താണ്? അവരുടെ നിയ്യത്താണ്, അവരുടെ മനസ്സാണ്, ചെയ്യുന്ന അമലിന്റെ വലിപ്പ ചെറുപ്പമല്ല. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുള്ള രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്ന വാചകമുണ്ട്, റുബ്ബ അമലിൻ സഗീരിൻ തുഅദ്ദിമുഹു നിയ്യ. എത്ര എത്ര ചെറിയ ചെറിയ അമലുകളാണ്, വളരെ നിസ്സാരമായി തോന്നുന്ന, നമ്മൾക്ക് നിസ്സാരമായി തോന്നുന്ന, വളരെ നിസ്സാരമായി ചെറുതായി കാണുന്ന ഒരുപാട് ഒരുപാട് അമലുകൾ, നീയത്തതിനെ വലുതാക്കും, മഹത്തരമാക്കും. ആ ചെയ്യുന്ന ആളുടെ മനസ്സു, ആ മനസ്സിന്റെ ഇഖ്ലാസു, നീയത്തിന്റെ ഇഖ്ലാസ് കൊണ്ട് ആ അമലിനെ അള്ളാഹു വലുതാക്കും. ആ അമലുകൊണ്ട് അവന് വമ്പിച്ച പ്രതിഫലം അള്ളാഹു കൊടുക്കും. വറുബ്ബ അമലിൻ കബീരിൻ, എത്ര എത്ര വലിയ വലിയ അമലുകളാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള വലിയ അമലുകളാണ് അവൻ ചെയ്യുന്നത്. നിസ്കാരം, നോമ്പ്, ഹജ്ജ് പോലെയുള്ള വലിയ പ്രതിഫലമുള്ള ഉമ്മഹാത്തുൽ ഇബാദ, ഇബാദത്തുകളിൽ തന്നെ ഏറ്റവും സുപ്രധാനമായ ഇബാദത്തുകളാണ് അവൻ ചെയ്യുന്നത്. പക്ഷേ തുസഗ്ഗിറുഹു നിയ്യതു, ആ നിയ്യത്ത് അതിനെ ചെറുതാക്കും. അവന്റെ മനസ്സിലുള്ള നിയ്യത്തിന്റെ വൈകല്യം കൊണ്ട്, പോരായ്മ കൊണ്ട് അവന്റെ പ്രതിഫലത്തിൽ വലിയ കുറവ് സംഭവിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന അമലിന്റെ പ്രത്യക്ഷം നോക്കിയല്ല അല്ലാഹു അതിന് പ്രതിഫലം നൽകുന്നത്. ഒരേ സ്വഫിൽ ഒരേപോലെ ഒരേ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നിസ്കരിക്കുന്ന പത്താളുകളുണ്ടെങ്കിൽ പത്താളുകൾക്കും പത്ത് പ്രതിഫലമാണ്. അവർ ചെയ്യുന്ന അമലുകൾ ജമാഅത്തായി നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരേ സ്വഫിൽ നിന്ന് ഒരുപോലെ നിസ്കരിക്കുന്ന പത്താളുകൾ, അവർ ചെയ്യുന്ന അമലുകൾ ഒന്നാണ്, അവർ ചെയ്ത അമലിന്റെ ദൈർഘ്യം ഒന്നാണ്. കാരണം ജമാഅത്തായിട്ടാണ് നിസ്കരിക്കുന്നത്. പക്ഷേ അവർക്ക് അല്ലാഹു രേഖപ്പെടുത്തുന്ന പുണ്യം വ്യത്യസ്തമായിരിക്കും. അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവന്റെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അവന്റെ മനസ്സിന്റെ ശുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ്, അവന്റെ ഇഖ്ലാസിന്റെ അടിസ്ഥാനത്തിലാണ്. അവൻ എത്രത്തോളം അള്ളാഹുവിന്റെ വജ്ഹ്, അള്ളാഹുവിനെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ചോ, അതിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ അവന് പ്രതിഫലം കൊടുക്കുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഏതൊരു ചെറിയ കർമ്മമാണെങ്കിലും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള, ഇസ്ലാമിലില്ലാത്ത വിദ്യാർത്ഥികളല്ല, ഇസ്ലാം പഠിപ്പിക്കാത്ത കുത്തനാചാരങ്ങളല്ല, വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുള്ള സൽക്കർമ്മങ്ങളായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള എത്ര ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് നമ്മൾ നല്ല മനസ്സോടുകൂടി അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കണം. അതിന് അള്ളാഹു വമ്പിച്ച പ്രതിഫലം നൽകും. സഹോദരങ്ങളെ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, വളരെ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ശരീരത്തിലൊരു ക്ഷീണവും ബാധിക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അമലുകൾ, അതിനാണെങ്കിൽ വമ്പിച്ച പ്രതിഫലമാണ് അള്ളാഹു തആല രേഖപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള എത്ര കർമ്മങ്ങളുണ്ട്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെന്ന് പറഞ്ഞാൽ അവൻ ബുദ്ധിപൂർവം കാര്യങ്ങളിൽ ഇടപെടുന്നവനാണ്. ഒരു യഥാർത്ഥ വിശ്വാസി, പരലോകത്തിൽ വിശ്വസിക്കുന്ന, പരലോക വിശ്വാസം അവന്റെ മനസ്സിലേക്ക് ആഴത്തിലിറങ്ങിയിട്ടുള്ള, എന്റെ ജീവിതം ഇതല്ല, അത് നാവ് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ യഥാർത്ഥ ജീവിതം പരലോകമാണ്, പരലോകത്തിലാണ് എന്റെ യഥാർത്ഥ ജീവിതം കിടക്കുന്നത് എന്ന് ഉറച്ച് യക്കീനോടുകൂടി വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസി, പിന്നെ ഈ ദുനിയാവിൽ എങ്ങനെ സമ്പാദിക്കണം, ഈ ദുനിയാവിൽ എങ്ങനെ അടിച്ചുപൊളിക്കണം, ഈ ദുനിയാവിൽ എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ചായിരിക്കുകയില്ല അവന്റെ പ്രധാനപ്പെട്ട ചിന്ത. മറിച്ച് നാളെ പരലോകത്ത് എനിക്കെങ്ങനെ ആ ജീവിത വിജയം നേടാൻ സാധിക്കും, നാളെ പരലോകത്ത് എനിക്ക് വലിയ നേട്ടം നേടാൻ, നേട്ടം സമ്പാദിക്കാൻ എനിക്കെങ്ങനെ സാധിക്കും എന്നുള്ള ചിന്തയായിരിക്കും. നാളെ പരലോകത്ത് വമ്പിച്ച പ്രതിഫലം കിട്ടുന്ന എന്തൊക്കെ കർമ്മങ്ങളുണ്ട് അതവൻ പഠിക്കാൻ ശ്രമിക്കും. അവന്റെ ജീവിതത്തിൽ അവൻ പരമാവധി പുലർത്താൻ ശ്രമിക്കും. അവൻ ബുദ്ധിയുള്ളവനാണ്. അവനറിയ ഏത് നിമിഷവും അവന്റെ ജീവിതത്തിലേക്ക് മരണം കടന്നു വരുമെന്ന് അവൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഏത് സമയത്തും വരാം. അതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മുടെ മനസ്സിലുണ്ട് നമ്മളിപ്പടുത്തൊന്നും മരിക്കൂല എന്നുള്ളത്. പക്ഷെ ബുദ്ധിയുള്ള ഒരു സത്യവിശ്വാസി അങ്ങനെയല്ല. ബുദ്ധിയുള്ള സത്യവിശ്വാസിയെ കുറിച്ച് റസൂലുള്ള പരിചയപ്പെടുത്തിയത് അക്തറുഹുല്ലിൽ മൗതി ദിക്റ, മരണത്തെക്കുറിച്ച് ധാരാളമായി ആലോചിക്കുകയും തന്റെ മരണത്തെക്കുറിച്ച് ഞാൻ മരിക്കുമെന്ന ചിന്തയോടുകൂടി ജീവിക്കുന്നവനാണ്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി ഏറ്റവും നന്നായി തയ്യാറെടുക്കുന്നവനാണ്. ഉലായിക്കൽ അഖിയാസ്, അവരാണ് ബുദ്ധിജീവികൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് റസൂലുള്ള പറഞ്ഞതാ. റസൂലുള്ള പറഞ്ഞ ബുദ്ധിജീവികളുടെ കൂട്ടത്തിൽ നമുക്ക് പെടാൻ പറ്റണം. ആരാണവർ? മരണത്തെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കും, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി അവർ തയ്യാറെടുക്കും. എന്താണ് സഹോദരങ്ങളെ ആ തയ്യാറെടുപ്പ്? ഈ ദുനിയാവിൽ അമലുകൾ ചെയ്യുക എന്നുള്ളതാണ്, അവന്റെ വിശ്വാസം ശരിയാക്കുക എന്നുള്ളതാണ്. നാളെ പരലോകത്ത് വമ്പിച്ച നേട്ടം കിട്ടുന്ന അമലുകൾ ഏതൊക്കെയാണെന്ന് അവൻ പഠിച്ച് അവൻ ജീവിതത്തിൽ പരമാവധി അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരും. അതാണ് ബുദ്ധിയുള്ള സത്യവിശ്വാസി ചെയ്യുക. അവരാണ് ഉലായിക്കൽ അഖിയാസു, അവരാണ് യഥാർത്ഥ ബുദ്ധിജീവികൾ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, നമുക്കത് സാധിക്കണം. ഒരുപാട് കർമ്മങ്ങളുണ്ട്, ചെറിയ പരിശ്രമം കൊണ്ട് വമ്പിച്ച പ്രതിഫലം കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരുപാട് കർമ്മങ്ങളുണ്ട്. അത് വിശദീകരിക്കാൻ നമുക്ക് ഒരുപാട് കുത്തുബകൾ ആവശ്യമായിട്ട് വരും. അത്രയും റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുക. ഒന്ന് എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മലായികത്തു തുസല്ലി അലാ അഹദികും മാ ജാമ ഫീ മുസല്ലാഹു അല്ലദീ സല്ലാ ഫീ. മലക്കുകൾ പ്രാർത്ഥിക്കും, ആർക്കുവേണ്ടി? നിസ്കരിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി. അവൻ എവിടെ വെച്ചാണ് നിസ്കരിച്ചിട്ടുള്ളത്? ആ പള്ളിയിൽ തന്നെ അവനിരിക്കും, അവന്റെ മുസല്ലയിൽ തന്നെ ഇരിക്കും. ആ മുസല്ല ഇരിക്കുന്നിടത്തോളം സമയത്ത് മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. മലക്കുകളുടെ പ്രാർത്ഥന അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. മാലം യുഹദിത്, അവന്റെ വുദു പോകുന്നത് വരെ, നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുക. നിസ്കരിച്ച സ്ഥലത്ത്, അത് പള്ളിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്താ നീയത്തോടുകൂടി ഇരുന്നാലും മതി എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ ഇരിക്കുക, പള്ളിയിൽ തന്നെ ഇരിക്കുക. അവന്റെ വുദു പോകുന്നത് വരെ മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മറ്റൊരു വായത്തിൽ മാലം യുദ്ധി ഫീഹി എന്നാണ്. മറ്റുള്ളവരെ നമീമച്ച് റീബച്ച് കൊണ്ട് ഉപദ്രവിക്കാത്ത സമയം വരെ, അവിടെ ഇരുന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുകയാണെങ്കിൽ ആ മലക്കുകളുടെ പ്രാർത്ഥന നിൽക്കും. എന്താ മലക്കുകൾ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുമ്മർഹംഹു. നമ്മൾ നിസ്കാരം കഴിഞ്ഞ അവിടെ ഇരുന്ന് കൊടുത്താൽ മതി, മലക്കുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്, അള്ളാഹു അവന് റഹ്മത്ത് ചെയ്യണമേ, അള്ളാഹു അവന് നീ പുറത്തു കൊടുക്കണമേ, അള്ളാഹു ഇനി അവന് റഹ്മത്ത് ചെയ്യണമേ, അള്ളാഹു ഇനി അവന് പുറത്തു കൊടുക്കണമേ, അള്ളാഹുമ്മർഹംഹു എന്ന് മലക്കുകൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പ്രാർത്ഥിക്കാൻ അള്ളാഹു മലക്കുകളെ നിശ്ചയിച്ചു. ആർക്കാണിത്? നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് കൊടുത്താൽ മതി. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ബത്താൽ റഹിമഹുള്ള പറഞ്ഞു, മൻ കാന കസീറ ദുനൂബ്, ഒരാൾ ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവന്റെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, വഅറാദ അൻ യഹുത്തഹ അല്ലാഹു അൻഹു ബിഗൈരി തഅബ്, അവൻ ആഗ്രഹിക്കുന്നു കൂടുതൽ അധ്വാനമില്ലാതെ ക്ഷീണമില്ലാതെ അവന്റെ അമലുകൾ, അവൻ ചെയ്ത തിന്മകൾ അല്ലാഹു പുറത്തു തരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അവൻ അവന്റെ മുസല്ലയിൽ തന്നെ ഇരിക്കട്ടെ. മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാൻ, ധാരാളമായി മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാൻ, മലക്കുകൾ മഗ്ഫിറത്തിനെ ചോദിക്കുന്ന, അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നത് കിട്ടാൻ അവൻ അവിടെ തന്നെ ഇരിക്കട്ടെ എന്നാണ്. അവിടെ ഇരുന്നു കൊടുത്താൽ മതി സഹോദരങ്ങൾ, ആ നീയത്തോടുകൂടി നമ്മൾ പള്ളിയിൽ ഇരുന്നാൽ മതി, മലക്കുകളിൽ നിന്നിങ്ങനെ പ്രാർത്ഥിക്കാം. നമ്മുടെ ഉറുദു പോകുന്നത് വരെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ നാവ് കൊണ്ടോ മറ്റുള്ള രൂപത്തിൽ ഉപദ്രവിക്കുന്നത് വരെ മലക്കുകൾ അങ്ങനെ പ്രാർത്ഥിക്കുക. എന്താ പണി? ഒരു പണിയുമില്ല, ഒരു നീയത്തോടുകൂടി നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്നു കൊടുത്താൽ മതി. നിസ്കരിക്കാൻ ജമാഅത്തിന് വരണം, പള്ളിയിൽ വരണം, പള്ളിയിൽ ഇരുന്നിട്ട് അവന് അവിടെ തന്നെ ഇരിക്കാം. നിസ്കാരം കഴിഞ്ഞ് ഓടിപ്പോകുന്ന അവസ്ഥയല്ല സഹോദരങ്ങൾ. എന്ത് പണിയാണുള്ളത്? അവിടെ നീയത്തോടുകൂടി നമ്മൾ അവിടെ ഇരിക്കുക, ദിക്റുകൾ ചൊല്ലിയിരിക്കുക, വെറുതെ ഇരുന്നാൽ തന്നെ മതി. ഇബ്നു ബത്താൽ റഹിമഹുള്ള പറഞ്ഞു, എന്ത് അധ്വാനമാണുള്ളത്! എത്ര വലിയ ഓഫറാണ് അള്ളാഹു നൽകുന്നത്! നമ്മൾ ചെയ്ത തിന്മകൾ അള്ളാഹു പുറത്തു തരും, അതിനുവേണ്ടി മലക്കുകളെ പ്രാർത്ഥിക്കാൻ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. ആരുടെ കൽപ്പന പ്രകാരമാണ് മലക്കുകൾ പ്രാർത്ഥിക്കുന്നത്? ഒരിക്കലും ഒരു മലക്കും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു ചില മലക്കുകളെ എന്തിനു വേണ്ടി? ധാരാളം തിന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി. ഒന്ന് നിസ്കാരം കഴിഞ്ഞൊന്ന് ഇരുന്നു കൊടുത്താൽ മതി, അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി. പക്ഷെ നമ്മൾക്ക് അതിനുപോലും സമയമില്ല. സലാം വിട്ടിക്കഴിഞ്ഞ് നമ്മൾ ഓടിപ്പോവുകയാണ്. നമ്മൾ പോകുന്നത് വല്ല പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ല, വെറുതെ അവിടെ എവിടെയും പോയി വർത്തമാനം പറയാനാണ്. പ്രത്യേകിച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിർബന്ധ സാഹചര്യത്തിൽ ആവശ്യങ്ങൾക്ക് പോകുന്നത് കൊണ്ടുള്ള കാര്യമല്ല പറഞ്ഞു. നമ്മൾക്ക് അതിന് സമയം മാറ്റിവെക്കാൻ കഴിയണം സഹോദരങ്ങളെ. നമ്മൾ ആർക്കു വേണ്ടിയാണ് അമലുകൾ ചെയ്യുന്നത്? നമ്മൾക്ക് വേണ്ടിയാണ്. ഒരിക്കലും നമ്മൾ എത്ര അമലുകൾ ചെയ്താലും അള്ളാഹുവിന്റെ ഗജനാവിലൊന്നും വർദ്ധിക്കാനില്ല. നമ്മളൊക്കെ ചെമ്മാടികളായാലും അള്ളാഹുവിന്റെ ഗജനാവിലൊന്നും കുറയാനില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളുടെ രക്ഷ ആഗ്രഹിച്ചുകൊണ്ട് നാളെ ഖബറിൽ ഞാൻ ഒറ്റയ്ക്കാണ് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത്. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കേണ്ടത്. എന്റെ കാര്യങ്ങൾക്ക് ഞാനും എന്റെ അമലും മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന ബോധം നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങണം. അങ്ങനെ നമ്മൾ കാമലുകൾ ചെയ്യാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖസ്ലതാനി ഔ ഖല്ലതാനി, രണ്ട് കാര്യങ്ങൾ, ലാ യുഹാഫിളു അലൈഹിമാ അബ്ദുൻ മുസ്ലിമുൻ ഇല്ലാ ദഖല അൽജന്ന, രണ്ട് കാര്യങ്ങൾ അത് ഒരു മുസ്ലിം പതിവാക്കിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല, രണ്ട് കാര്യങ്ങൾ. എന്നിട്ട് റസൂലുള്ള പറയുന്നത് നോക്കൂ, ഹുമാ യസീർ, വളരെ എളുപ്പമുള്ള രണ്ട് കാര്യമാണത്. രണ്ട് കാര്യം വളരെ എളുപ്പമുള്ളതാണ്, പക്ഷേ വമൻ യഅമലു ബിഹിമാ ഖലീൽ, പക്ഷെ എളുപ്പമുള്ള കാര്യമാണെങ്കിലും അത് ചെയ്യുന്നവൾ വളരെ കുറവാണ്. പക്ഷെ ഇത് പതിവാക്കിയാൽ സ്ഥിരമായി നമ്മുടെ ജീവിതത്തിൽ ഇന്ന് മുതൽ, നമ്മൾ ഇന്ന് ഇത് കേട്ടത് മുതൽ, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അറിവായിരിക്കും, ഇന്നു മുതൽ നമ്മളത് പതിവാക്കിയാൽ നമ്മൾക്ക് കിട്ടുന്നത് സ്വർഗമാണ്, എളുപ്പമുള്ള പണിയാണ്, പക്ഷെ അത് ചെയ്യുന്നവർ കുറവാണെന്ന് റസൂലുള്ള പറഞ്ഞു. എന്താണത്? ഒന്നാമത്തെ കാര്യം, യുസബ്ബിഹു ദുബൂറ കുല്ലി സലാത്തിൻ അശ്ര വയഹ്മദു അശ്ര വയുകബ്ബിറു അശ്ര. നിസ്കാരം കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് എന്ന് പത്ത് പ്രാവശ്യം പറയുക, അൽഹംദുലില്ലാഹ് എന്ന് പത്ത് പ്രാവശ്യം പറയുക, അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് പത്ത് പ്രാവശ്യം പറയുക. ഈ ഹദീസിൽ അങ്ങനെയാണ് വന്നിച്ചുള്ളത്. പല ആളുകൾക്കും അറിയാത്തൊരു വിഷയം കൂടി ഇതിന്റെ കൂടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇത് ചൊല്ലണമെന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അതിന്റെ എണ്ണം അഞ്ച് രൂപങ്ങളിൽ വന്നിട്ടുണ്ട്. റസൂലുള്ള തന്നെ പഠിപ്പിച്ച അഞ്ച് രൂപത്തിലുണ്ട്. നമ്മൾക്ക് വളരെ സുപരിചിതമായ രൂപം എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ എന്ന പ്രാർത്ഥന കൊണ്ട് 100 തികയ്ക്കുന്ന ഒരു രൂപം. അത് സഹീഹായ റിപ്പോർട്ടുകളിൽ വന്നതാണ്, സ്ഥിരപ്പെട്ടതാണ്. ഇതാണ് നമുക്ക് പരിചയമുള്ളത്. ബാക്കിയുള്ള 4 രൂപങ്ങൾ പലർക്കും അറിയില്ല. അതും ഹദീസുകളിൽ സ്ഥിരപ്പെട്ട സഹീഹായ ഹദീസുകളിൽ വന്നതാണ്. ആ 4 രൂപവും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ചെയ്യണം.
ഇതൊരിക്കലും വൈരുദ്ധ്യങ്ങളല്ല, വൈവിധ്യങ്ങളാണ്. റസൂലുള്ള ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ഒരേ സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ മാറി മാറി പഠിപ്പിക്കും, അത് നമ്മൾ മാറി മാറി ചെയ്യാം. ഇപ്പൊ സുജൂദിൽ എത്ര പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, നമുക്ക് മാറി മാറി ചൊല്ലാം. പ്രാരംഭ പ്രാർത്ഥന വജ്ജഹത്ത് ചൊല്ലുന്ന ആളുകളുണ്ട്, അല്ലാഹുമ്മ ബാഇദ് ബൈനി, അതുപോലെ സുബ്ഹാനക അല്ലാഹുമ്മ എന്നൊക്കെ തുടങ്ങുന്ന രണ്ടു മൂന്ന് പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. ഇത് മൂന്നും നമുക്ക് മാറി മാറി ചൊല്ലാം. ഒരു നിസ്കാരത്തിൽ വജ്ജഹത്താണെങ്കിൽ അടുത്ത അല്ലാഹുമ്മ ബാഇദ് ബൈനി. ഇത് മൂന്നും വൈരുദ്ധ്യങ്ങളല്ല, മൂന്നും വൈവിധ്യങ്ങളാണ്. നിസ്കാരത്തിൽ അങ്ങനെ പല പ്രാർത്ഥനകളും വന്നിട്ടുണ്ട്. എന്നതുപോലെ ഈ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക എന്ന പ്രാർത്ഥന കൊണ്ട് 100 തികയ്ക്കുന്ന ഒരു രൂപം. രണ്ടാമത്തെ ഒരു രൂപം സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ആ 100 തികയ്ക്കാത്ത രൂപം, അതും ഹദീസിൽ വന്നതാ, അങ്ങനെയും ചെയ്യാം. മൂന്നാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34, ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇതൊക്കെ മാറി മാറി ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാലാമത്തത് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് 25, അൽഹംദുലില്ലാഹ് 25, അല്ലാഹു അക്ബർ 25, അതിന്റെ കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടി 25. ഇതിനൊക്കെ ഹദീസുകളുണ്ട്, നമുക്കത് പറയാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. നാലാമത്തെ രൂപതാണ്. അഞ്ചാമത്തെ രൂപമാണ് ഈ ഹദീസിൽ പറഞ്ഞൊന്ന്, സുബ്ഹാനല്ലാഹ് 10, അൽഹംദുലില്ലാഹ് 10, അല്ലാഹു അക്ബർ 10. ഈ അഞ്ചു രൂപം നമുക്ക് സൗകര്യം പോലെ ചെയ്യാം. ഇത് മാറി മാറി ചെയ്യണം. അതിന് ചില ഫവായിദുകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇത്തിബാഉ സുന്ന, ഇത് അഞ്ചു റസൂലുള്ള പഠിപ്പിച്ചതാണ്. ഒന്ന് മാത്രം നിന്ന ബാക്കി നാലെണ്ണം നമ്മൾ ജീവിതത്തിൽ പകർത്താതെ പോകും. അതുകൊണ്ട് ഈ അഞ്ചു മാറി മാറി ചെയ്യുക എന്നുള്ളത് ഒരു സുന്നത്തിന്റെ പിന്തുടരലുണ്ട്. മറ്റൊന്ന്, ഈ ഹിയാഉ സുന്ന, സുന്നത്തിനെ ജീവിപ്പിക്കലുണ്ട്. കാരണം പലർക്കും ആദ്യം പറഞ്ഞ രൂപേ അറിയുള്ളൂ, ബാക്കി നാല് രൂപ ഇവിടെ ചത്തുകിടക്കുകയാണ്. അതിനെ ആ സുന്നത്തിനെ നമുക്ക് ജീവിപ്പിക്കാം. ഇതൊരിക്കലും പുതുതായി ഉണ്ടാക്കിയൊരു കാര്യമല്ല, അതൊക്കെ ഹദീസിലുള്ളതാണ്. മൂന്നാമത്തേത്, ഇസ്തിഹ്ദാറുൽ ഖൽബ്, മനസ്സിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുക. ഇപ്പൊ നമ്മൾ പതിവായി ചെയ്യുന്ന ചില ദിക്റുണ്ട്, അത് നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ചൊല്ലിപ്പോകും. അത് നമ്മുടെ മനസ്സ് വേറെ എവിടെയെങ്കിലും അതങ്ങനെ ചൊല്ലിപ്പോകും. പക്ഷെ നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഇന്ന് ഏത് ചൊല്ലണം, 10 ആണോ, 25 ആണോ, 33 ആണോ, മനസ്സിൽ നമുക്കൊന്ന് തീരുമാനിച്ചിട്ട് ചൊല്ലാം. അപ്പൊ നമ്മുടെ മനസ്സിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുക. ഇങ്ങനെ മൂന്ന് ഫായിദകൾ അതുകൊണ്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 10 പ്രാവശ്യം നിസ്കാര ശേഷം ചൊല്ലുക. റസൂലുള്ളാഹ് പറഞ്ഞു, ഫദാലിക ഖംസൂന വമിഅത്തുൻ ബിലിസാൻ, അത് നാവിന് 150 ആണ്. 150 എന്ന് പറഞ്ഞാൽ അഞ്ച് വക്ത്, ഒരു വക്ത് 30 പ്രാവശ്യം, 10 10 10, അങ്ങനെ അഞ്ച് വക്ത് നിസ്കരിക്കുമ്പോൾ അത് 150 ആകും ഒരു ദിവസം. ഇതിലിപ്പോ നമ്മൾ അഞ്ചിൽ ഏത് രൂപം ചെയ്താലും 10 അതിൽ വരുമല്ലോ, ഏറ്റവും ചുരുങ്ങിയ 10 ആണല്ലോ, അതുകൊണ്ട് പ്രശ്നവുമില്ല. എന്ന് റസൂലുള്ളാഹ് പറയാണ്, ഫദാലിക ഖംസൂന വമിഅത്തുൻ ബിലിസാൻ, എന്നാൽ അത് 150 ആണ് നാവിനെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ മീസാൻ ഇത് 1500 ആണ്. 150 പ്രാവശ്യം ഒരു ദിവസം ചൊല്ലുക, പക്ഷെ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മീസാൻ 1500 ആകും. കാരണം അള്ളാഹു ഒരു നന്മ അതിന്റെ പ്രതിഫലത്തെ 10 ഇരട്ടിയാക്കും. അപ്പൊ 150ന്റെ 10 ഇരട്ടി 1500. ഇതാണ് ഒരു കാര്യം. രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ അവന് അവന് സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയല്ലോ എന്ന് പറഞ്ഞു. അത് ചെയ്യാൻ എളുപ്പമാണ്, എന്ത് പ്രയാസമുള്ള സഹോദരങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് 10, അൽഹംദുലില്ലാഹ് 10, അല്ലാഹു അക്ബർ 10 പറയാൻ. പക്ഷെ അത് ചെയ്യണത് കുറവാണ്, സ്ഥിരമായി ചെയ്യണം. ഏതെങ്കിലും ദിവസമല്ല, തോന്നുമ്പോഴല്ല, എപ്പോഴും ചെല്ലണം. ഒരു കാര്യം അതാണ്. അത് രണ്ടാമത്തെ കാര്യം റസൂലുള്ളാഹി പറഞ്ഞു, വയുകബ്ബിറു അർബഅൻ വസലാതീന ഇദാ അഖദ മദ്ജഅഹു വയഹ്മദു സലാസൻ വസലാതീന വയുസബ്ബിഹു സലാസൻ വസലാതീന. ഉറങ്ങാൻ കിടക്കുമ്പോ 34 പ്രാവശ്യം അള്ളാഹു അക്ബർ, 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്. ഉറങ്ങാൻ കിടക്കുമ്പോ ഇതും ചെയ്യാം. എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോ 33 സുബ്ഹാനല്ലാഹ്, 33 അള്ളാഹു അക്ബർ, 33 അൽഹംദുലില്ലാഹ്, 34 അള്ളാഹു അക്ബർ, അങ്ങനെ 100. റസൂലുള്ളാഹ് പറഞ്ഞു, ഈ പറഞ്ഞിട്ടുള്ളത് ഫദാലിക മിഅത്തുൻ ബിലിസാൻ, അത് നാവിന് 100 ആണ്. ഇത് മൂന്നും കൂട്ടിയാൽ 33 33 34, 100 ആണ്. വഅൽഫുൻ ഫിൽ മീസാൻ, മീസാനിൽ അത് 1000 ആയി, അത് 100ന്റെ 10 ഇരട്ടി. നാളെ പരലോകത്ത് അത് 1000 ആയി വർദ്ധിപ്പിക്കുമല്ല. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി തക്ക ഇങ്ങനെ പറഞ്ഞപ്പോ കൈകൊണ്ട് ഇങ്ങനെ എണ്ണുന്നുണ്ടായിരുന്നു, കൈകൊണ്ട് ഇങ്ങനെ എണ്ണിയിട്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലുള്ളാഹ് കൈഫഹുമാ യസീർ വമൻ യഅമലു ബിഹിമാ ഖലീൽ, എന്താ റസൂൽ ഇങ്ങനെ പറയാൻ കാരണം? അത് വളരെ എളുപ്പമുള്ള കാര്യമാണല്ലോ,
പക്ഷെ ചെയ്യുന്ന ആളുകൾ കുറച്ചാണെന്ന് പറയാം. എന്താ അത് അങ്ങനെ പറയാനുള്ള കാരണം? നിസ്കാരം ശേഷം അഞ്ചു വക്ത് നിസ്കരിക്കുമ്പോഴും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക, പത്ത് പ്രാവശ്യം ചൊല്ലിയത്. അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ 33 സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ 34 പതിവായി ചെയ്താൽ അവന് സ്വർഗ്ഗമുണ്ടെന്നാ പറഞ്ഞു. പക്ഷെ ഇത് ചെയ്യുന്നവർ കുറവാണെന്ന് പറഞ്ഞു. എന്ത് എളുപ്പത്തിന്റെ കാര്യത്, ഈ പറഞ്ഞതിന് ഒരു 5 മിനിറ്റിൽ കൂടുതൽ ആവശ്യമുള്ളത്, ഒരിക്കലും ആവശ്യമില്ല, 5 മിനിറ്റിൽ കൂടുതൽ ആവശ്യമുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾ. ഉറങ്ങാൻ കിടക്കുമ്പോൾ 5 മിനിറ്റ്, നിസ്കാരശേഷം ഒരു 5 മിനിറ്റ്, അത്ര ആവശ്യമുള്ളൂ. പക്ഷെ ഇത് ചെയ്യുന്നവർ കുറവാണ്. എന്തുകൊണ്ടാണ് റസൂലുള്ള പറയണത്? ഇത് ചെയ്യാതിരിക്കാനുള്ള കാരണം, യഅതി അഹദകും യാനി അശ്ശൈത്താൻ, ശൈത്താൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഫീ മനാമിഹി, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ശൈത്താൻ വരും. ഫയുനബ്ബിഹു ഖബ്ല അൻ യഖൂലഹു, അത് പറയുന്നതിന് മുമ്പ് ശൈത്താൻ അവനെ ഉറക്കി കളയും. അത് പറയാൻ തീരുമാനിച്ചു കിടന്നാലും പിശാചിന്റെ മിക്കവാറും അവന്റെ ഒരു ഉറപ്പില്ലാതെ നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രാർത്ഥിക്കാതിരിക്കുന്ന ആൾക്കാർക്ക് അത് ചൊല്ലാൻ കഴിയില്ല. അതിന്റെ മുന്നേ അവനെ ഉറക്കി കളയും പിശാച്. പക്ഷെ അത് ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് പിശാചിന്റെ ഉപദ്രവം ആ ഗഫലത്തിന് രക്ഷപ്പെട്ട ആളുകൾ ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി, പല ആളുകൾക്കും ഈ പറഞ്ഞിട്ട് ചൊല്ലാൻ തീരുമാനിച്ചാലും ചിലപ്പോ പിശാജ് ഉറക്കി കളയും. പക്ഷെ നമ്മൾ ഉറച്ച് പിശാചിന്റെ ശരീരത്തിൽ നിന്ന് രക്ഷ തേടി നമുക്ക് ചൊല്ലാൻ സാധിക്കണം, സ്ഥിരമായി ചെയ്യണം. റസൂലുള്ള പറഞ്ഞു, വയതീഹി ഫീ സ്വലാത്തി, നിസ്കാരത്തിന്റെ സമയത്തും ഈ ശൈത്താൻ വരും. ഫയുദക്കിറുഹു ഹാജത്ത്, നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഒരു ആവശ്യം പിശാജ് നമ്മുടെ മനസ്സിലേക്ക് തരും, ഇന്ന ആവശ്യമുണ്ട്, അപ്പൊ വേഗം ഫോൺ എടുത്തിട്ട് പോകാൻ. ഖബ്ല അൻ യഖൂല, അത് പറയുന്നതിന് മുമ്പ്. അങ്ങനെ എത്ര ആൾ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ പോകും, എന്തെങ്കിലും ഒരു ആവശ്യം പിശാജ് പറയും, അത് കുറച്ച് കഴിഞ്ഞ് ചെയ്താലും മതിയാകും. അപ്പൊ അവൻ ഈ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അക്ബർ അവൻ ചൊല്ലാൻ മറക്കും. ഇങ്ങനെയാണ് മിക്ക ആളുകളും. സലാം വിട്ടു കഴിഞ്ഞാൽ പല പണികളും അവന്റെ മനസ്സിൽ ഓർമ്മ വരും, പെട്ടെന്ന് നീക്കും, ഇത് ചൊല്ലൂല. സഹോദരങ്ങൾ, ഈ പറഞ്ഞ പണി സ്ഥിരമായി ചെയ്താൽ എന്ത് ബുദ്ധിമുട്ട് അതിനുള്ളത്? അതിന് അള്ളാഹുന്റെ തൗഫീഖാണ്. ആ തൗഫീഖ് ഉണ്ടായി നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്നാകണം, അള്ളാഹുവിലേക്ക് കൂടുതൽ എടുക്കാൻ ശ്രമിക്കണം. നമുക്ക് സ്വർഗം കിട്ടുന്ന പറഞ്ഞ റസൂലുള്ളാഹി പറഞ്ഞത് സ്വർഗം കിട്ടും. ഈ രണ്ട് കാര്യങ്ങൾ പതിവാക്കിയാൽ നമ്മൾ നമ്മുടെ അമലുകളെ കൊടുത്ത് പരിശോധിച്ച് നോക്കണം. സ്വർഗം കിട്ടും എന്ന് പറഞ്ഞ ഏതെങ്കിലും അമൽ നമ്മുടെ ജീവിതത്തിൽ പതിവായി ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പുണ്യങ്ങൾ ചെറിയ ബുദ്ധിമുട്ടില്ലാതെ സൗകര്യപൂർവ്വം ചെയ്യാൻ പറ്റുന്ന, കൂടുതൽ അധ്വാനമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അമലുകളുണ്ട്. അതിന്റെ പ്രതിഫലമാണ് ഈ വമ്പിച്ചതുമാണ്. സഹോദരങ്ങളെ, ബുദ്ധിമാനായ ഒരു സത്യവിശ്വാസി അത് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കും. നമുക്ക് പല തടസ്സങ്ങളുണ്ടാകും, ആ തടസ്സങ്ങളൊക്കെ ആ മരണത്തോടുകൂടി ഇല്ലാതെ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയ്യട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര അമലുകൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടും മലക്കുൽ മൗത്തിനോട് പറഞ്ഞിട്ടും ആ കാര്യം അള്ളാഹു പിന്നെ ദുനിയാവിലേക്ക് തിരിച്ചു വരവില്ല. അവൻ മരിക്കും, ഏത് സമയത്തും മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് തിരിച്ചു വരവില്ല എന്ന് വിശ്വസിക്കുന്ന, ഉറച്ചു വിശ്വസിക്കുന്ന സത്യവിശ്വാസം പിന്നെ കാര്യങ്ങളൊക്കെ ബുദ്ധിപൂർവം, നാളെ പരലോകത്തെനിക്ക് എങ്ങനെ നേടാം, അവിടെ എങ്ങനെ കരസ്ഥമാക്കാം, പുണ്യങ്ങൾ നേടാമെന്നുള്ള ചിന്തയിലായിരിക്കും അവൻ ഉണ്ടാകുക. സഹോദരങ്ങളെ, ഇതിന് നമ്മൾ ആത്മാർത്ഥമായി അള്ളഹനോട് ദുആ ചെയ്യുക. നമ്മുടെ ഭാഗത്തുള്ള പരിശ്രമം ഉണ്ടെങ്കിൽ അള്ളാഹു അത് നടപ്പാക്കി തരും. അള്ളാഹു തആല നമ്മയെല്ലാം ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അമലുകൾ ധാരാളമായി ചെയ്തുകൊണ്ട്, ഇബാദത്തുകൾ ധാരാളമായി ഇഖ്ലാസോടുകൂടി വർദ്ധിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുനിയാവിന്റെ പല തടസ്സങ്ങളും ഉണ്ടാകും, ചിലപ്പോൾ നമ്മുടെ കൂട്ടുകെട്ടായിരിക്കും, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത തിന്മകളായിരിക്കും, അതിനൊക്കെ നമ്മൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ലക്ഷ്യബോധത്തോടുകൂടി ജീവിക്കുന്ന ആ ഒരു തരത്തിലേക്ക് മാറണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത്തവാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.